Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആഗോളസഭ ആചരിക്കുന്ന തിരുക്കുടുംബ തിരുനാളിന്റെ വചനചിന്തകളാണിന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:22 മുതൽ 40 വരെ വാക്യങ്ങൾ.
മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽപുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ജെറുസലമിൽ ശമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുവന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഭനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാപ്രായം മുതൽ 7 ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുന്നോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീലയിലെ നസ്രത്തിലേക്ക് മടങ്ങി. ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു.
ആഗോളസഭ ആചരിച്ച വിശ്വാസവത്സരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് 2013 നവംബർ നടന്ന കുടുംബ സംഗമത്തിൻ്റെ വേദി വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിൻ്റെ ചത്തുരമായിരുന്നു. 200,000 പേർ സംഗമിച്ച വേദിയിൽ പാപ്പ ഫ്രാൻസിസ് സന്നിഹിതനായിരുന്നു. പിന്നെ പശ്ചാത്തലമായിരുന്നത് അന്ന് മനോഹരമായൊരു വർണ്ണഛായാചിത്രമായിരുന്നു. ഉണ്ണിയേശുവിനെ മാതാപിതാക്കൾ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന രംഗം, അതിമനോഹരമായൊരു പെയിന്റിംഗ് വത്തിക്കാൻ മ്യൂസിയത്തിൽ നിന്നാണെന്ന് തോന്നുന്നു. പാപ്പ ഫ്രാൻസിസ് കുടുംബങ്ങൾക്ക് വേണ്ടി അത് വേദിയിൽ വ്യാഖ്യാനിച്ചു. നമ്മെ ഓരോരുത്തരെയും പോലെ ഈ ചിത്രത്തിലുള്ള ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങളിൽ അവരുടേതായ ഉത്തരവാദിത്വമുണ്ടെന്നാണ് പാപ്പ വ്യാഖ്യാനിച്ചത്. ആദ്യമായിട്ട് ജോസഫും മേരിയും കർത്തൃനിയമത്തിന് വിധേയരായിട്ടാണ് ജെറൂസലം ദേവാലയത്തിലേക്ക് തീർത്ഥാടനം നടത്തിയതെന്ന് പാപ്പ പ്രസ്താവിച്ചു. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിയുക്തരും പ്രചോദിതരുമായിട്ട് ചിത്രത്തിൽ കാണുന്ന ദീർഘദർശി ശിമയോനും പ്രവാചിക അന്നയും ദേവാലയത്തിലെത്തി. 3 സമ്മേളിക്കുന്ന അപൂർവ മുഹൂർത്തമായിരുന്നതെന്ന് പാപ്പ പ്രസ്താവിച്ചു. ഉണ്ണിയേശുവിനെ തന്റെ കരങ്ങളിലെടുത്തപ്പോൾ ദൈവപുത്രനായ മിശിഹായെയാണ് ശിമയോൻ തിരിച്ചറിഞ്ഞത്. പ്രവാചിക അന്നയാവട്ടെ, ഇസ്രായേലിന്റെ വിമോചനം പാർത്തിരുന്നവർക്ക് ആസന്നമായ രക്ഷയുടെ വാഗ്ദാനങ്ങൾക്ക് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചു. പിന്നെ ആ ശിശു ലോകത്തിന് ചരിത്രത്തിന് അടയാളമായിരിക്കുമെന്നാണ് ശിമയോൻ പ്രവചിച്ചത്. അങ്ങനെ നസ്രത്തിലെ തിരുക്കുടുംബത്തെ പോലെ ലോകത്തുള്ള ഓരോ കുടുംബവും ചരിത്രത്തിന്റെ ഭാഗമാണെന്നാണ് പാപ്പ പ്രസ്താവിച്ചത്. കടന്നു പോകുന്ന തലമുറകളുടെ പിന്തുണയില്ലാതെ നമുക്ക് ജനത്തിന് അല്ലെങ്കിൽ സംസ്കാരങ്ങൾക്ക് ലോകത്ത് നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കണം. കുടുംബങ്ങൾ ദൈവജനത്തിന്റെ ഭാഗമാണ്. സഭയുടെ സ്നേഹസഞ്ചയത്തിൽ കുടുംബങ്ങൾ സന്തോഷത്തോടെ പങ്കുചേരണം. അങ്ങനെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക മാത്രമല്ല, നമ്മുടെ മധ്യയുള്ള അവിടുത്തെ ദിവ്യ തേജസ് മറ്റുള്ളവർക്കുമായി പങ്കുവയ്ക്കണം. ഇത് കുടുംബങ്ങളുടെ, ക്രൈസ്തവ കുടുംബങ്ങളുടെ വിളിയും ദൗത്യവുമാണെന്ന് പാപ്പ ലോകത്തുള്ള സകല കുടുംബങ്ങളോടുമായിട്ട് ആഹ്വാനം ചെയ്തു. പിന്നെ പടിയിറങ്ങലുകൾ ഓരോ നിമിഷവും അനുഭവിക്കുന്ന ഇടമാണ് കുടുംബം എന്നതും ജീവിത യാഥാർത്ഥ്യമാണ്. ഒരേ മേശയ്ക്കു ചുറ്റുമിരിക്കുമ്പോൾ ഉടലിന്റെയും മനസ്സിന്റെയും ഭാഗമായ ഒരാൾ നിമിഷാർത്ഥത്തിലാണെങ്കിൽ പോലും ഒരപരിചിതനായിട്ട് അല്ലെങ്കിൽ അപരിചിതയായിട്ട് തോന്നിയാൽ സ്നേഹത്തിൽ നിന്നുമുള്ള പടിയിറക്കമാണത്. ഒരുമിച്ച് ചെയ്യേണ്ടതും പങ്കുവയ്ക്കേണ്ടതുമായ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒരാൾ ഒഴിഞ്ഞു മാറുമ്പോൾ അതാ വീണ്ടും സ്നേഹത്തിന്റെ പടിയിറക്കമാണത്. ഒരുമിച്ച് ജപമണികൾ ഉരുവിടുമ്പോഴും യഥാർത്ഥത്തിൽ ദൈവിക സാന്നിധ്യം പരസ്പരം അറിയാതെ വരികയാണെങ്കിൽ പടിയിറങ്ങലുകൾ അവിടെയും ആവർത്തിക്കപ്പെടുകയാണെന്ന് ഓർക്കണം. എന്നാൽ കുടുംബം കാത്തിരിപ്പിന്റെ ഇടമാണ്. സ്നേഹത്തിലേക്കും ഭക്തിയിലേക്കും സഹകരണത്തിലേക്കും കൂട്ടായ്മയിലേക്കും മടങ്ങിയെത്താൻ കുടുംബം കാത്തിരിക്കുകയാണ്, ഭീതിയോടെ, പ്രത്യാശയോടെ, എന്നാൽ പ്രാർത്ഥനയോടെ. ഭൂമിയിലെ ഏറ്റവും വലിയ ദൂരം അടുത്തവർക്കിടയിലുള്ള അകലമാണ്. ധ്രുവങ്ങളെക്കാൾ അകലമായി തീരാമത് എന്ന് പറഞ്ഞത് ഫാദർ ബോബി ജോസ് കട്ടിക്കാടാണ്. അടുത്തവർക്കിടയിലെ നഖപ്പാടുകൾ പോലും ഉണങ്ങാവ്രണങ്ങളായി സൂക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ എന്നും തന്റെ തനിമയാർന്ന ശൈലിയിൽ ബോബി അച്ഛൻ വ്യാകുലപ്പെടുന്നുണ്ട്. വീടിന്റെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ജയാപജയങ്ങളാണ് ഭൂമിയിൽ മനുഷ്യജീവിതത്തിന്റെ തന്നെ ജയാപജയങ്ങൾക്ക് മാനദണ്ഡമാകുന്നത് എന്നോർക്കണം. മഹാന്മാരെന്ന് നാം കരുതിയവർ പോലും വീടിന്റെ ഇത്തിരിയിടത്തിലാണ് ഇടറി വീണത്. റഷ്യയിലെ ലിയോ ടോൾസ്റ്റോയിയെ ഓർക്കുന്നില്ലേ? അയാൾ റഷ്യയുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പ്രിയപ്പെട്ട സാഹിത്യകാരനായിരുന്നു ടോൾസ്റ്റോയ്, ലിയോ ടോൾസ്റ്റോയ്. എന്നാൽ വീട് അദ്ദേഹത്തിന് അശാന്തിയുടെ ഇടമായിരുന്നു. ജ്വരമൂർച്ചയിൽ പൊള്ളുന്നൊരു രാത്രിയിൽ ഭാര്യയുടെ ഏതൊക്കെയോ സ്വരപ്പിഴയിൽ ഒടുവിൽ അദ്ദേഹം വീട് വിട്ടിറങ്ങി. ഇനി ജീവിതം ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അകലെ റെയിൽവേ പ്ലാറ്റ്ഫോമിലെ സിമെന്റ് ബെഞ്ചിൽ രാവിളക്കാൻ വേണ്ടി വേദനയോടെ കാത്തിരിക്കുകയായിരുന്നു. പുലരിയിൽ മഞ്ഞു കോരിയെടുക്കാനെത്തിയ തൊഴിലാളികളാണ് കണ്ടത്. സാഹിത്യ ലോകത്തിന്റെ പ്രിയപ്പെട്ട ടോൾസ്റ്റോയ് തണുത്തു വിറങ്കലിച്ച് നിശ്ചലനായെന്ന്. വളരെ രാജകീയമായിട്ട് ജീവിച്ച ഒരാളാണ് ലിയോ ടോൾസ്റ്റോയ്. എന്നാൽ ഇതാ ജീവിതാന്ത്യം വീട് വിട്ട്, കുടുംബം വിട്ട്, തെരുവോരത്ത് കഴിയുന്നൊരു യാചകന്റേതുപോലെ ദയനീയമായി തീർന്നിരിക്കുന്നു. അതവിടെ ഒടുങ്ങുകയും ചെയ്തു. തകരുന്ന വീടുകൾക്ക് പിന്നിൽ ദൈവിക സാന്നിധ്യത്തിന്റെ അവഗണനയുണ്ട് എന്ന് മനസ്സിലാക്കണം. തച്ചുശാസ്ത്രത്തിലെ അടിസ്ഥാന നിയമമാണ് അടുത്തുള്ള ക്ഷേത്രധ്വജങ്ങൾക്ക് മുകളിലായിട്ട് വീട് ആരും പണിയരുത് എന്ന്. വീട്ടിനുള്ളിലാണെങ്കിൽ പോലും ഈശ്വരന് മുകളിലായിട്ട് ആരും ഒന്നും പണിതുയർത്തിക്കൂടാ എന്നാണ് അതിനർത്ഥം. കർത്താവിനെ മൂലക്കല്ലായി സ്വീകരിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് വിശുദ്ധഗ്രന്ഥം പഠിപ്പിക്കുന്നതിന്റെ കാതലും ഇതുതന്നെയാണെന്ന് മനസ്സിലാക്കുക. ഭക്തിയുടെ വെറും ഏറ്റുപറച്ചിലല്ല, മറിച്ച് ദൈവത്തോടും സഹോദരങ്ങളോടും പൊരുത്തപ്പെടാനുള്ള ശ്രമമാണിത്. ദൈവിക സാന്നിധ്യമാണ് നമ്മുടെ വീടുകളെ ഉടയാതെ കാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കാനായിലെ കല്യാണത്തിൽ ക്രിസ്തു പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയത് നാം വായിക്കുന്നുണ്ട്. ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളെ ലഹരി പിടിപ്പിക്കാൻ മനുഷ്യൻ ദൈവത്തോട് ചേർന്നാൽ മാത്രമേ സാധിക്കൂ എന്നാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. ഉള്ളുനിറയെ സ്നേഹവും ദൈവവുമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നിസാരമായ പച്ചവെള്ളത്തെ ലഹരി പിടിപ്പിക്കാം, വീര്യമുള്ളതാക്കാം. കുടുംബജീവിതത്തിൽ ഭക്ഷണം ഒരുക്കുന്ന ഭാര്യ തുടങ്ങി ഗൃഹപാഠം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ വരെ എല്ലാവരും ഭവനത്തിന്റെ ഓരോ ചെറിയ കാര്യങ്ങളിലും അതിനെ വീഞ്ഞാക്കി മാറ്റാൻ സാധിക്കും. അതിന് വീര്യം പകരാനാവും. ഇല്ലെങ്കിൽ ഭവനത്തിന്റെ വീഞ്ഞ് വീര്യമില്ലാത്ത പച്ചവെള്ളമായി തന്നെ അങ്ങനെ ഇരിക്കും. നസ്രത്തിലെ ജോസഫിനെയും മേരിയെയും വൃദ്ധരായ ശിമയോനെയും അന്നയെയും സംഗമിപ്പിച്ചതും സജീവരാക്കിയതും ക്രിസ്തുവാണ്. ഈ പ്രത്യാശയിൽ നമുക്കും ബത്ലഹേമിൽ ജാതനായ ദിവ്യശിശുവിന്റെ പക്കലേക്ക്, യേശുവിന്റെ പക്കലേക്ക് തിരിയാം. നസ്രത്തിലെ കൊച്ചുവീട്ടിലെ ദിവ്യസ്നേഹത്തിലും സൗഹൃദത്തിലും കൂട്ടായ്മയിലും ആത്മനാ പങ്കുചേർന്ന് ഈ ക്രിസ്തുമസ് നാളിൽ നമുക്ക് വളരാം, ഉണരാം.
ബെത്ലഹേമിലേ ഒരു പുൽത്തൊഴുത്തിതാ ഉണ്ണി യേശുവിൻ തിരുജന്മഗേഹമായി വരികമയക്കണമെന്ന് വിളക്ക് തെളിച്ചു പോയിടാ
ഫാദർ തദേവു സരവിന്ദത്ത് രചിച്ച ഈ ഗാനം കെസ്റ്റർ മനീഷ സംഘം ആലപിച്ചതാണ്. സംഗീതം വയലിൻ ജേക്കബ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് തിരുക്കുടുംബത്തിന്റെ തിരുനാൾ അനുസ്മരിച്ചുകൊണ്ട് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച വചനചിന്തകളാണ്.